ദൈവനാമത്തിനു മഹത്വം. ഇന്ന് നവംബർ മാസം 20-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമ ഭാഗത്തു നിന്നും യഹസ്കേൽ പ്രവചനം 22-ഉം 23-ഉം അധ്യായങ്ങൾ വായിക്കും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ന്യായം വിധിക്കുമോ? രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ? എന്നാൽ നീ അതിൻ്റെ സകല മ്ലേച്ഛതകളെയും അതിനോട് അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ കാലം വരുവാൻ തക്കവണ്ണം നിന്റെ നടുവിൽ രക്തം ചൊരിഞ്ഞ് നിന്നെ തന്നെ മലിനമാക്കേണ്ടതിന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന നഗരമേ, നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റക്കാരത്തിയായി തീർന്നു. നീ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളാൽ നീ നിന്നെ തന്നെ മലിനമാക്കിയിരിക്കുന്നു. നിന്റെ നാളുകളെ നീ സമീപിക്കുമാറാക്കി, നിന്റെ ആണ്ടുകൾ നിനക്ക് വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ജാതികൾക്ക് നിന്നെയും സകല ദേശങ്ങൾക്കും പരിഹാസ വിഷയവുമാക്കിയിരിക്കുന്നു. നിനക്ക് സമീപസ്ഥന്മാരും ദൂരസ്ഥന്മാരുമായിരിക്കുന്നവർ ദുഷ്കീർത്തിയും ബഹുദുമലവും ഉള്ള നിന്നെ പരിഹസിക്കും. ഇസ്രയേൽ പ്രഭുക്കന്മാർ ഓരോരുത്തരും തന്നാൽ കഴിയുന്നിടത്തോളം രക്തം ചൊരിയുവാനത്രേ നിന്നിൽ ഇരിക്കുന്നത്. നിന്റെ മധ്യയെ അവർ അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്നു. നിന്റെ മധ്യയെ അവർ പരദേശിയെ പീഡിപ്പിക്കുന്നു. നിന്നിൽ വെച്ച് അവർ അനാഥനെയും വിധവയും ഉപദ്രവിക്കുന്നു. എന്റെ വിശുദ്ധ വസ്തുക്കളെ നീ ധിക്കരിച്ച് എന്റെ ശബത്തുകളെ അശുദ്ധമാക്കുന്നു. രക്തം ചൊരിയേണ്ടതിന് യേശനി പറയുന്നവർ നിന്നിലുണ്ട്. പൂജാഗിരികളിൽ ഭക്ഷണം കഴിക്കുന്നവർ നിന്നിലുണ്ട്. നിന്റെ നടുവിൽ അവർ ദുഷ്കർമ്മം പ്രവർത്തിക്കുന്നു. നിന്നിൽ അവർ അപ്പന്റെ നഗ്നത അനാവൃതമാക്കുന്നു. നിന്നിൽ വെച്ച് അവർ ഋതുമാലിന്യത്തിൽ ഇരിക്കുന്നവളെ വഷളാക്കുന്നു. ഒരുത്തൻ തന്റെ കൂട്ടുകാരന്റെ ഭാര്യയുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. മറ്റൊരുത്തൻ തന്റെ മരുമകളെ ദുർമര്യാദ പ്രവർത്തിച്ച് മലിനയാക്കുന്നു. വേറൊരുത്തൻ നിന്നിൽ വച്ച് തന്റെ അപ്പന്റെ മകളായ സഹോദരിയെ വഷളാക്കുന്നു. രക്തം ചൊരിയേണ്ടതിന് അവർ നിന്നിൽ കൈക്കൂലി വാങ്ങുന്നു. പലിശയും ലാഭവും വാങ്ങി നീ കൂട്ടുകാരെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ സമ്പാദിച്ചിരിക്കുന്ന ലാഭത്തെയും നിന്റെ നടുവിലുണ്ടായ രക്തപാതകത്തെയും കുറിച്ച് ഞാൻ കൈകൊട്ടും. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ച് നിന്നെ മലിനത നിങ്കൽ നിന്ന് നീക്കും. ജാതികൾ കാണുക, നീ നിന്നിൽ തന്നെ മലിനയായിത്തീരും. ഞാൻ യഹോവ എന്ന് നീ അറിയും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രയേൽ ഗ്രഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കറുത്തീയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കുകൊണ്ട് ഞാൻ നിങ്ങളെ യെരുശലേമിൻ്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നതുപോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടി ഉരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നിയെ നിങ്ങളുടെ മേൽ ഊതും. അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്നതുപോലെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. യഹോവയായ ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അതിനോട് പറയേണ്ടത്, ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും. അതിൻ്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിൻ്റെ നടുവിൽ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യ അശുദ്ധനായി ഭാവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശബത്തുകളെ നോക്കാതെ കണ്ണു മറച്ചു കളയുന്നു. അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇരകടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരുവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞും കൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചുപറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവ് നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. ആരെയും കണ്ടില്ല താൻ. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഒരമ്മയുടെ മക്കളായ രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു. അവർ മിസ്രയീമിൽ വച്ച് പരസംഗം ചെയ്തു. യൗവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു. അവിടെ അവരുടെ മുല പിടിച്ച് അവരുടെ കന്യാകുജാഗ്രം ഞെക്കി. അവരിൽ മൂത്തവൾക്ക് ഒഹോല എന്നും ഇളയവൾക്ക് ഒഹോലീബ എന്നും പേരായിരുന്നു. അവർ എനിക്കുള്ളവരായിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേരോ ഒഹോല എന്നത് ശമരിയും ഒഹോലീബ എന്നത് യെരുശലേമും ആകുന്നു. എന്നാൽ ഒഹോല എന്നെ വിട്ട് പരസംഗം ചെയ്തു. അവൾ ധൂമ്രവസ്ത്രം ധരിച്ച ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായ സമീപസ്ഥരായ അശൂര്യ ജാരന്മാരെ മോഹിച്ചു. അശൂര്യ ശ്രേഷ്ഠന്മാരായവരോട് ഒക്കെയും തൻ്റെ വേശ്യാവിദ്യകളെ ചെലവഴിച്ചു. തൻ മോഹിച്ചു പോന്ന ഏവരുടെയും സകല വിഗ്രഹങ്ങളെയും കൊണ്ട് തന്നെത്താൻ മലിനയാക്കി. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന തൻ്റെ വേശ്യാവൃത്തിയും അവൾ വിട്ടില്ല. അവർ അവളുടെ യൗവനത്തിൽ അവളോടുകൂടെ ശയിച്ചു. അവളുടെ കന്യാകുജാഗ്രം ഞെക്കി. തങ്ങളുടെ പരസംഗം അവളുടെ മേൽ ചൊരിഞ്ഞു. അതുകൊണ്ട് ഞാൻ അവളെ അവളുടെ ജാരന്മാരുടെ കയ്യിൽ അവൾ മോഹിച്ചിരുന്ന അശൂര്യരുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. അവർ അവളുടെ നഗ്നത അനാവൃതമാക്കി. അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിക്കുകയും അവളെ വാൾകൊണ്ട് കൊല്ലുകയും ചെയ്തു. അവർ അവളുടെ മേൽ വിധി നടത്തിയതുകൊണ്ട് അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു നിന്ദാപാത്രമായി തീർന്നു. എന്നാൽ അവളുടെ സഹോദരിയായ ഒഹോലീബ ഇത് കണ്ടിട്ടും തൻ്റെ കാമവികാരത്തിൽ അവളെക്കാളും തൻ്റെ വേശ്യാവൃത്തിയിൽ സഹോദരിയുടെ വേശ്യാവൃത്തിയെക്കാളും അധികം വഷളത്വം പ്രവർത്തിച്ചു. മോടിയായി ഉടുത്തു ചമഞ്ഞ ദേശാധിപതികളും സ്ഥാനാപതികളും കുതിരപ്പുറത്തു കയറി ഓടിക്കുന്നവരും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളുമായി സമീപസ്ഥരായ അശൂര്യരെ മോഹിച്ചു. അവളും തന്നെത്താൻ മലിനയാക്കിയെന്ന് ഞാൻ കണ്ടു. ഇരുവരും ഒരു വഴിയിൽ തന്നെ നടന്നു. അവൾ പിന്നെയും പരസംഗം ചെയ്തുകൊണ്ടിരുന്നു. ചായലിംഗം കൊണ്ട് എഴുതിയ കൽദയരുടെ ചിത്രങ്ങളെ, കൽദയദേശം ജന്മഭൂമിയായുള്ള ബാബേൽക്കാരുടെ രൂപത്തിൽ അരയ്ക്ക് കച്ചകെട്ടി തലയിൽ തലപ്പാവ് ചുറ്റി കാഴ്ചയ്ക്ക് ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരായിരിക്കുന്ന പുരുഷന്മാരുടെ ചിത്രങ്ങളെ തന്നെ ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് അവൾ കണ്ടു. കണ്ട ഉടനെ അവൾ അവരെ മോഹിച്ചു. കൽദയദേശത്തിലേക്ക് അവരുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. അങ്ങനെ ബാബേൽക്കാർ പ്രേമശയനത്തിനായി അവളുടെ അടുക്കൽ വന്ന് പരസംഗം കൊണ്ട് അവളെ മലിനയാക്കി. അവൾ അവരാൽ മലിനയായി തീർന്നു. പിന്നെ അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. ഇങ്ങനെ അവൾ തൻ്റെ പരസംഗം വെളിപ്പെടുത്തി തൻ്റെ നഗ്നത അനാവൃതമാക്കിയപ്പോൾ എനിക്ക് അവളുടെ സഹോദരിയോട് വെറുപ്പ് തോന്നിയതുപോലെ അവളോടും വെറുപ്പ് തോന്നി. എന്നിട്ടും അവൾ മിസ്രയീം ദേശത്ത് വെച്ച് പരസംഗം ചെയ്ത തൻ്റെ യൗവനകാലം ഓർത്ത് പരസംഗം വർദ്ധിപ്പിച്ചു. കഴുതകളുടെ ലിംഗം പോലെ ലിംഗവും കുതിരകളുടെ ബീജശ്രവണം പോലെ ബീജശ്രവണവുമുള്ള ജാരന്മാരെ അവൾ മോഹിച്ചു. ഇങ്ങനെ നിന്റെ യൗവന സ്ഥലങ്ങൾ നിമിത്തം മിസ്രയീമർ നിന്റെ കുജാഗ്രങ്ങളെ ഞെക്കിയതായ നിന്റെ യൗവനത്തിലെ ദുഷ്കർമ്മം നീ തിരിഞ്ഞു നോക്കി. അതുകൊണ്ട് ഒഹോലീബയെ യഹോവയായ കർത്താവ് പ്രകാരം അള്ളി ചെയ്യുന്നു. ബാബേൽക്കാർ, കൽദിയർ ഒക്കെയും, പെക്കോദിയർ, ഷോവിയർ, കോവിയർ, അശൂര്യർ ഒക്കെയും എന്നിങ്ങനെ മനോഹര യുവാക്കളും ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ പ്രഭുക്കന്മാരും വിശ്രുതന്മാരും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായി നിനക്ക് വെറുപ്പ് തോന്നിയിരിക്കുന്ന നിന്റെ ജാരന്മാരെ ഞാൻ നിനക്ക് വിരോധമായി ഉണർത്തി ചുറ്റും നിന്റെ നേരെ വരുത്തും. അവർ അനവധി രഥങ്ങളും വണ്ടികളും ഒരു ജനസമൂഹവുമായി നിന്റെ നേരെ വരും. അവർ പരിചയും പലകയും പിടിച്ച് തലക്കോരി കയറ്റും കൊണ്ട് നിന്നെ വന്ന് വളയും. ഞാൻ ന്യായവിധി അവർക്ക് ഭരമേൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായങ്ങൾക്ക് അനുസാരമായി നിന്നെ ന്യായം വിധിക്കും.
ഞാൻ എൻ്റെ തീക്ഷ്ണത നിന്റെ നേരെ പ്രയോഗിക്കും. അവർ ക്രോധത്തോടെ നിന്നോട് പെരുമാറും. അവർ നിന്റെ മൂക്കും ചെവിയും ചെത്തിക്കളയും. നിനക്ക് ശേഷിപ്പുള്ളവർ വാൾകൊണ്ട് വീഴും. അവർ നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചു കൊണ്ടുപോകും. നിനക്ക് ശേഷിപ്പുള്ളവർ തീക്കിരയാകും. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞ ആഭരണങ്ങളെ എടുത്തു കളയും. ഇങ്ങനെ ഞാൻ നിന്റെ ദുർമര്യാദയും മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന നിന്റെ വേശ്യാവൃത്തിയും നിർത്തലാക്കും. നീ ഇനി അവരെ തലപൊക്കി നോക്കുകയില്ല. മിസ്രയീമിനെ ഓർക്കുകയുമില്ല. യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ നീ പകയ്ക്കുന്നവരുടെ കയ്യിൽ, നിനക്ക് വെറുപ്പ് തോന്നുന്നവരുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും. അവർ പകയോടെ നിന്നോട് പെരുമാറി നിന്റെ സമ്പാദ്യമൊക്കെയും എടുത്ത് നിന്നെ നഗ്നിയും അനാവൃതയും ആക്കിവിടും. അങ്ങനെ നിന്റെ വേശ്യാവൃത്തിയുടെ നഗ്നതയും നിന്റെ ദുർമര്യാദയും പരസംഗങ്ങളും വെളിപ്പെട്ടു വരും. നീ ജാതികളോട് ചേർന്ന് പരസംഗം ചെയ്തതുകൊണ്ട് അവരുടെ വിഗ്രഹങ്ങളാൽ നിന്നെ തന്നെ മല്ലയാക്കിയതുകൊണ്ടും ഇത് നിനക്ക് ഭവിക്കും. നീ സഹോദരിയുടെ വഴിയിൽ നടന്നതുകൊണ്ട് ഞാൻ അവളുടെ പാനപാത്രം നിന്റെ കയ്യിൽ തരും. യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, നീ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നിന്ദയ്ക്കും പരിഹാസത്തിനും വിഷയമായിത്തീരും. അതിൽ വളരെ കൊള്ളുമല്ലോ. സ്തംഭനവും ശൂന്യതയുമുള്ള പാനപാത്രമായി നിന്റെ സഹോദരി ശമരിയുടെ പാനപാത്രമായ ലഹരിയും ദുഃഖവും കൊണ്ട് നീ നിറഞ്ഞിരിക്കുന്നു. നീ അത് കുടിച്ച് വറ്റിച്ച് ഉടച്ച് ഭക്ഷണങ്ങളെ നക്കി നിന്റെ മുലകളെ കീറിക്കളയും. ഞാൻ അത് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്നെ മറന്ന് എന്നെ നിന്റെ പിറകിൽ എറിഞ്ഞു കളകുകൊണ്ട് നീ നിന്റെ ദുർമര്യാദയും പരസംഗവും വഹിക്ക. പിന്നെയും യഹോവ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, നീ ഒഹോലയെയും ഒഹോലീബയെയും ന്യായം വിധിക്കുമോ? എന്നാൽ അവരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിക്ക. അവർ വ്യഭിചാരം ചെയ്തു, അവരുടെ കയ്യിൽ രക്തമുണ്ട്. തങ്ങളുടെ വിഗ്രഹങ്ങളോട് അവർ വ്യഭിചാരം ചെയ്തു. അവർ എനിക്ക് പ്രസവിച്ച മക്കളെ അവയ്ക്ക് ഭോജനമായി അഗ്നിപ്രവേശം ചെയ്യിച്ചു. ഒന്നുകൂടെ അവർ എന്നോട് ചെയ്തിരിക്കുന്നു. അന്നാളിൽ തന്നെ അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ തീണ്ടിച്ച് എൻ്റെ ശബത്തുകളെ അശുദ്ധമാക്കി. അവർ തങ്ങളുടെ മക്കളെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി കൊന്ന ശേഷം അന്ന് തന്നെ അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കേണ്ടതിന് അതിലേക്ക് വന്നു. ഇങ്ങനെയത്രേ അവർ എൻ്റെ ആലയത്തിൻ്റെ നടുവിൽ ചെയ്തത്. ഇതുകൂടാതെ ദൂരത്തു നിന്ന് വന്ന പുരുഷന്മാർക്ക് അവർ ആളയച്ചു. ഒരു ദൂതൻ അവരുടെ അടുക്കൽ ചെന്ന ഉടനെ അവർ വന്നു. അവർക്കു വേണ്ടി നീ കുളിച്ചു, കണ്ണിൽ മഷിയെഴുതി, ആഭരണം അണിഞ്ഞു, ഭംഗിയുള്ള ഒരു കട്ടിലിന്മേൽ ഇരുന്നു. അതിൻ്റെ മുമ്പിൽ ഒരു മേശയൊരുക്കി അതിന്മേൽ എൻ്റെ കുന്തുരുക്കവും എണ്ണയും വെച്ചു. നിർഭയമായിരിക്കുന്ന ഒരു പുരുഷാരത്തിൻ്റെ ഘോഷം അവളോടുകൂടെ ഉണ്ടായിരുന്നു.
ജനസമൂഹത്തിലെ പുരുഷന്മാരുടെ അടുക്കൽ അവർ ആളയച്ചു. മരുഭൂമിയിൽ നിന്ന് കുടിയന്മാരെ കൊണ്ടുവന്നു. അവർ അവരുടെ കൈക്ക് വളയിടുകയും തലയിൽ ഭംഗിയുള്ള കിരീടങ്ങൾ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ, കിഴവിയായവൾ വ്യഭിചാരം ചെയ്യും, ഇപ്പോൾ അവർ അവളോടും അവൾ അവരോടും പരസംഗം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വേശ്യയുടെ അടുക്കൽ ചെയ്യുന്നതുപോലെ അവർ അവളുടെ അടുക്കൽ ചെന്നു. അതെ, അവർ കാമുകികളായ ഒഹോലയുടെ അടുക്കലും ഒഹോലീബയുടെ അടുക്കലും ചെന്നു. എന്നാൽ നീതിമാന്മാരായ പുരുഷന്മാർ വ്യഭിചാരികൾക്ക് തക്ക ന്യായപ്രകാരവും രക്തബാധകൾക്ക് തക്ക ന്യായപ്രകാരവും അവരെ ന്യായം വിധിക്കും. അവർ വ്യഭിചാരികളല്ലോ, അവരുടെ കയ്യിൽ രക്തവുമുണ്ട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ നേരെ ഒരു സഭ കൂട്ടി അവരെ പരിഭ്രമത്തിനും കവർച്ചയ്ക്കും ഏൽപ്പിക്കും. ആ സഭ അവരെ കല്ലെറിഞ്ഞ് വാൾ കൊണ്ട് വെട്ടിക്കളയും. അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ കൊന്ന് അവരുടെ വീടുകളെ തീവച്ച് ചുട്ടുകളയും. ഇങ്ങനെ നിങ്ങളുടെ ദുർമര്യാദ പോലെ ചെയ്യാതിരിപ്പാൻ സകല സ്ത്രീകളും ഒരു പാഠം പഠിക്കേണ്ടതിന് ഞാൻ ദുർമര്യാദ ദേശത്തുനിന്ന് നീക്കിക്കളയും. അങ്ങനെ അവർ നിങ്ങളുടെ ദുർമര്യാദയ്ക്ക് തക്കവണ്ണം നിങ്ങൾക്ക് പകരം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പാപങ്ങളെ ചുമക്കേണ്ടി വരും. ഞാൻ യഹോവയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. ഇന്നത്തെ പുതിയ നിയമ വായനാഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ടൊരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും, ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിങ്ങൾ ഇരിക്ക എന്നും പറയുന്നു എങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവർ അല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചുകൊണ്ടുപോകുന്നത്? നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവർ അല്ലയോ ദുഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തിരുവഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുത് എന്നും കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നു എങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതെ ഇരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതാകിയാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചികളും അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവനെ നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശിയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയും നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു.
ദൈവനാമത്തിന് മഹത്വം. തിരുവചനത്തിൽ നിന്നും നാം ഇന്ന് വായിച്ച ഭാഗത്ത് ഒരു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എസക്കിയേൽ പ്രവചനത്തിൽ നിന്ന് നാം വായിച്ചുവല്ലോ. അതിൻ്റെ 21:6 ഇപ്രകാരം പറയുന്നു: നീയോ മനുഷ്യപുത്ര, നിന്റെ നടു ഒടിയും വണ്ണം നെടുവീർപ്പിടുക, അവർ കാൺകെ കഠിനമായി നെടുവീർപ്പിടുക. യഹൂദന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരു പുരോഹിതനായും പ്രവാചകനുമായും പ്രവർത്തിച്ച എസക്കിയേലിൽ കൂടെ ലഭിച്ചിട്ടുള്ള പ്രവചന ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളാണ് നാം ഇന്ന് വായിക്കുകയുണ്ടായത്. അതിൽ തന്നെ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. ഒരു ജനസമൂഹം, യഹൂദ ജനത, ബാബേൽ പ്രവാസ കാലത്ത് ആയിരിക്കുന്ന സമയത്താണ് ഈ പ്രവാചകൻ എഴുന്നേൽക്കുന്നതും ആ ശത്രു രാജ്യത്ത് ആയിരിക്കുന്ന സമയത്ത് ബാബിലോണിൽ തൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന സമയമാണ് നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലമായി കാണുവാൻ കഴിയുന്നത്. ഇസ്രായേലിൻ്റെ ഭാവി പ്രത്യാശയെ നല്ലവണ്ണം പ്രകാശിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രവചനാത്മാവിൽ ദർശിച്ച് എസക്കിയേൽ പറയുന്നുണ്ട്. വാഗ്ദത്ത നാടായ കനാനിൽ നിന്നും പിഴുതു മാറ്റപ്പെട്ട ശേഷം സ്വന്തമായിട്ടൊരു രാജ്യമോ രാജാവോ ഇല്ലാതെ സ്വതന്ത്രമായ ഒരു ജീവിതത്തിനോ പ്രവർത്തനത്തിനോ ദൈവാരാധനയ്ക്കോ അവസരം ലഭിക്കാതെ നിരാശയുടെ പടുകുഴിയിൽ വീണുകിടന്ന പ്രവാസികളോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ് എസക്കിയേൽ ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ള ദൈവമഹത്വത്തിൻ്റെ ദർശനം, അത് പിന്നെയും പിന്നെയും ഓർപ്പിച്ചുണർത്തുകയാണ് എസക്കിയേൽ ചെയ്യുന്നത്. ഈ ദർശനം മോശയ്ക്ക് ലഭിച്ചു, യെശയ്യാവിന് ലഭിച്ചു. അങ്ങനെ പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് ലഭിച്ചതായിട്ടുള്ള അതേ ദർശനം, ദൈവമഹത്വത്തിൻ്റെ ദർശനം, പുതിയ നിയമത്തിൽ യോഹന്നാന് ലഭിച്ചതായ ആ ദർശനം എസക്കിയേലിൽ കൂടെ ജനത്തിന് വെളിവാക്കി കൊടുക്കുന്ന ഭാഗങ്ങൾ പല നിലയിൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യിരെമ്യാവിനെ പോലെ ഒരു പ്രവാചകനായിരിക്കുമ്പോൾ തന്നെ പുരോഹിതനായി ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എസക്കിയേൽ. തൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിയിരുന്നു എസക്കിയേൽ. ദൈവിക ആലോചനയ്ക്ക് അനുസരിച്ച് കീഴ്പ്പെടുന്നതായിട്ട് നാം കാണുന്നു. ഇവിടെ നാം വായിച്ച ഭാഗത്ത് നാം മനസ്സിലാക്കി പ്രവാചകനോട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം പറയുന്നു, നെടുവീർപ്പിടുക, കഠിനമായി നെടുവീർപ്പിടുക. ഒരു ജനസമൂഹം പാപത്തിൽ ജീവിക്കുമ്പോൾ, ദൈവ വഴി വിട്ട് അന്യപ്പെട്ടു പോകുമ്പോൾ, ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതിൻ്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ ജനത്തെ ഓർത്ത്, ആ സമൂഹത്തെ ഓർത്ത് നെടുവീർപ്പിടുവാൻ ദൈവം തൻ്റെ ദാസനോട് കൽപ്പിക്കുന്നു. മനുഷ്യപുത്ര, നീ നെടുവീർപ്പിടുക, നിന്റെ നടു ഒടിയും വണ്ണം നെടുവീർപ്പിടുക. എന്നിട്ട് പറയുന്നു, അവർ കാണുക നീ നെടുവീർപ്പിടണം എന്ന് അവനോട് പറയുന്നു. ഈ പ്രവാചകൻ, ദൈവശുശ്രൂഷ ചെയ്യുന്നവൻ, ജനത്തിനു വേണ്ടി അപേക്ഷ കഴിക്കുന്നത് ജനം കാണണം എന്നാണ് ദൈവം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ മൂലം, പ്രവർത്തനങ്ങൾ മൂലം ക്രിസ്തീയ സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും ഇന്ന് സംഭവിച്ചിരിക്കുന്ന അവസ്ഥ, എസ്കിയേലിന്റെ കാലത്ത് പ്രവാസത്തിൽ പോയ അതേ ജനത്തിൻ്റെ അവസ്ഥ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വം തിരികെ കിട്ടുവാനുള്ള ഏക മാർഗം പാപമാർഗങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയുവിൻ, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വരുവീൻ എന്നാണ് ദൈവം ജനത്തോട് അരുളി ചെയ്യുന്നത്. അതിനുവേണ്ടി പുതിയൊരാത്മാവിനെയും പുതിയൊരു ഹൃദയത്തെയും സമ്പാദിച്ചു കൊള്ളുവിനെന്ന് ദൈവം ഇസ്രായേൽ ഗൃഹത്തോട് പറയുന്നുണ്ട്. ഒരിക്കലും ജനത്തെ നശിപ്പിക്കുകയല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. പ്രവാസത്തിൽ അയച്ചപ്പോഴും കഷ്ടങ്ങൾ കൂടെ കടത്തിവിട്ടപ്പോഴും ശിക്ഷകളൊക്കെ നൽകിയപ്പോഴും തൻ്റെ ജനത്തെ മറന്നു കളയുവാനോ നശിപ്പിച്ചു കളയുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ മാർഗങ്ങൾ കൂടെയൊക്കെ ഒരു മടങ്ങി വരവ്, ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാനുള്ള പദ്ധതികൾ ദൈവം ഒരുക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ദൈവപുരുഷനോട് പറയുന്നത്, നീ നെടുവീർപ്പിടുക, ജനത്തിനു വേണ്ടി നെടുവീർപ്പിടുക, അവർ കാണുക നെടുവീർപ്പിടുക. ജനം മനസ്സിലാക്കട്ടെ, ദൈവത്തോടൊരു വ്യക്തി ഒരു വ്യക്തി ജീവിതം അപേക്ഷിക്കുന്നു, മധ്യസ്ഥത അണയ്ക്കുന്നു എന്ന് കാണട്ടെ. ആ ഒരു അരുളപ്പാടാണ് പ്രവാചകന് ദൈവം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ തലമുറയിലും നശിച്ചു പോകുന്ന ജനത്തെ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവം ശുശ്രൂഷക്കാരെ ആക്കി വച്ചിരിക്കുന്നു. നമ്മുടെ ചുമതല എന്താണ്? അത് വ്യക്തമായി മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നെടുവീർപ്പിടുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ജനത്തിനു വേണ്ടി അപേക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്, അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കിക്കൊണ്ട് സ്ഥിതിഗതികൾ കാണുമ്പോൾ, അപകടകരമായ നിലയിലേക്ക് ജനം നീങ്ങുന്നത് കാണുമ്പോൾ, നമ്മുടെ തലമുറ പോകുന്നത് കാണുമ്പോൾ, ക്രിസ്തീയ ഗോളം നീങ്ങുന്നത്, വിശ്വാസ ജീവിതങ്ങൾ പോകുന്നത് കാണുമ്പോൾ, നമ്മുടെ തന്നെ സഭകൾ പോകുന്നത് കാണുമ്പോൾ നെടുവീർപ്പിടാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ മടക്കി വരുത്തട്ടെ, ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ, ചേർന്ന് വരുവാൻ, ജനം യഥാസ്ഥാനപ്പെടുവാൻ ഈ നാളുകളിൽ ഇടയാകട്ടെ. നമ്മെ തന്നെ അതിനായി സമർപ്പിച്ച് ക്രിസ്തീയ ജീവിതം തന്നിധ്യയോടെ നയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.